بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. أما بعد، سهودنا قال شيخ الإسلام ابن تيمية رحمه الله أدهتنا الوصية الصغرى ينا അദ്ദേഹത്തിൻ്റെ മജ്മൂഉ ഫതാവയിലുള്ള ഒരു ഭാഗമാണ് പ്രത്യേകമായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ റിസാല. അതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അബുൽ ഖാസിം അൽ മഗ്രിബി എന്നു പേരുള്ള ധാരാളം യാത്രകളൊക്കെ ചെയ്തിരുന്ന ഒരു പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാമിനോട് വസീയത്ത് ചോദിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയാണ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് കൊടുത്ത മറുപടിയാണ് ഈ റിസാലയുടെ ഉള്ളടക്കം. അതിലാദ്യം ഷെയ്ഖുൽ ഇസ്ലാം ഉദ്ധരിച്ചിട്ടുള്ളത് മുആദ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നൽകിയ ഉപദേശമാണ്. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഅത്ബിഇ സയ്യിഅത അൽഹസനത തംഹുഹ, തിന്മ സംഭവിച്ചു പോയാൽ അതിനെ മായ്ച്ചു കളയുന്ന ഒരു നന്മ ചെയ്യുക. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് സൽസ്വഭാവത്തിൽ പെരുമാറുക. ഇതിൽ അല്ലാഹുവിനെ എവിടെ വെച്ചായാലും സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ ഉപദേശിച്ചു. എന്നാൽ മനുഷ്യ സഹജമാണ് അബദ്ധങ്ങൾ, തെറ്റുകൾ. അത് സംഭവിച്ചാൽ അത് പരിഹരിക്കാൻ പോന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് പരിഹരിക്കാനുള്ള വലിയ വഴികളിലൊന്നാണ് തിന്മ സംഭവിച്ചു പോയാൽ അതിന്റെ തൊട്ടുടനെ നന്മ ചെയ്യുക എന്നത്. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. നമ്മുടെ കയ്യിലുള്ള റിസാലയിലെ രണ്ടാമത്തെ പേജിലാണ്, അതിലെ രണ്ട് പാരഗ്രാഫുകൾക്ക് ശേഷം. വയംബഗി അൻ തകൂന അൽഹസനാതു من جنس السيئات فإنه أبلغ في المحو وينبغي ينبغي أن واك أن يواري معنى شريعة يروبا مدان أنك بريان بدوية بريوغي كنا ورو بريوغ معنى وينبغي أن تكون الحسنات حسنات ننمغل عائري كنت دوند أذوا തിന്മ സംഭവിച്ചു പോയതിനു ശേഷം അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി ചെയ്യുന്ന നന്മകളായിരിക്കേണ്ടതുണ്ട്. മിൻ ജിൻസി സയ്യിആത്ത്, ആ സംഭവിച്ചു പോയ തിന്മയുടെ അതേ ജിൻസിൽ, അതേ ഇനത്തിൽപ്പെട്ടതായിരിക്കേണ്ടതുണ്ട്. അത് അനിവാര്യമാണ്. ഫഇന്നഹു അബ്ലഹു ഫിൽ മഹ്വ്, കാരണം സംഭവിച്ചു പോയ തിന്മ അത് പൊറുക്കപ്പെടാൻ, സംഭവിച്ചു പോയ തിന്മ അത് പൊറുക്കപ്പെടാൻ, അത് മായ്ക്കപ്പെടാൻ ഏറ്റവും നല്ലത് അതാണ്. സംഭവിച്ചു പോയ തിന്മ മായ്ക്കപ്പെടാൻ ഏറ്റവും നല്ലത് അതാണ്. എന്താണ് തിന്മയുടെ അതേ ജിൻസിലായിരിക്കണം എന്ന് പറഞ്ഞാൽ, ചെയ്യുന്ന നന്മ, തിന്മ സംഭവിച്ച തിന്മ പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്ന നന്മ അതേ ജിൻസിലായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം, സംഭവിച്ച തിന്മ ഒരു വാക്കാണെങ്കിൽ നന്മയും വാക്കുകൊണ്ടായിരിക്കുക, സംഭവിച്ചു പോയ തിന്മ ഒരു പ്രവൃത്തിയാണെങ്കിൽ ചെയ്യുന്ന നന്മയും പ്രവൃത്തി കൊണ്ടായിരിക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. പക്ഷെ സഹോദരങ്ങളെ, ഇത് തൗബയുടെ അല്ലെങ്കിൽ തിന്മ മായ്ക്കപ്പെടാൻ ചെയ്യേണ്ടുന്ന നന്മയുടെ ഒരു ഷർത്തല്ല, നിബന്ധനയല്ല. അങ്ങനെ ആയാലേ ആ തിന്മ മായ്ക്കപ്പെടൂ എന്നില്ല, മറിച്ച് അതൊരു കമാലാണ്, ഒരു പൂർണ്ണതയാണ്. അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കുക എന്നത്. എന്നാൽ സഹോദരങ്ങളെ, നിസ്കാരം, ഒരാൾ ഏത് തെറ്റ് ചെയ്തു പോയാലോ? അയാൾ നന്നായി അതിനുശേഷം വുദു ചെയ്യുന്നു, എന്നിട്ട് അള്ളാഹുവിനു വേണ്ടി അവനിലേക്ക് ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും മുന്നിട്ടുകൊണ്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നു, റബ്ബിനോട് പാപമോചനം തേടുന്നു, അവന്റെ തിന്മ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസിന്റെ പ്രത്യേകത അലിമാം ബിൻ കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നാല് ഖുലഫാഉ റാഷിദുകൾ ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഈ ഉമ്മത്തിന്റെ നേതാക്കന്മാരായ നാല് മറാഉൽ മുഅ്മിനീനിൽ നിന്ന് ഈ ഹദീസ് റിവായത്ത് ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇംറാനിലെ ഒരു ആയത്തിന്റെ തഫ്സീറിലാണ് ഇബ്നു കസീർ അത് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആയത്ത്? വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ, സ്വർഗ്ഗം ലഭിക്കുന്ന മുഅ്മിനുകളുടെ സ്വഭാവങ്ങൾ വിവരിക്കുന്നിടത്ത് അല്ലാഹു പറയുകയാണ്, والذين اذا فعلوا فاحشه ഉരുമ്ലച്ചമായ പ്രവൃത്തി അവർ ചെയ്താൽ ചെയ്തു പോയാൽ او ظلموا انفسهم അല്ലെങ്കിൽ അവരവരോട് തന്നെ അക്രമം ചെയ്തു പോയാൽ, ഏത് തിന്മയും അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളോട് തന്നെയാണ് നമ്മൾ അക്രമം പ്രവർത്തിക്കുന്നത്, അതിന്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വരിക നമ്മൾ തന്നെയാണ്. അങ്ങനെ ചെയ്തു പോയാൽ എന്താണ് അവർ ചെയ്യുക? ദക്കറുല്ലാഹ, അവർ അല്ലാഹുവിനെ സ്മരിക്കും, അള്ളാഹുവിനെ ഓർക്കും. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് അവർ പാപമോചനം തേടും. വലം യുസറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ആ ചെയ്ത തിന്മയിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മുഅ്മിൻ അവൻ എങ്ങനെയുള്ളവനാണ്? തൗവാബൻ, ധാരാളമായി തൗബ ചെയ്യുന്നവനാണ്. നസിയൻ, മറന്നുപോകുന്നവനാണ്. പക്ഷേ ഇത് ദുഃഖിറ ദക്കർ, ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ, അവന് ഉത്ബോധനം നൽകപ്പെട്ടാൽ ദക്കറവൻ ഓർക്കും, ശ്രദ്ധയുള്ളവനാകും. അവൻ ആ സ്വബോധത്തിലേക്ക്, ആ കാര്യഗൗരവത്തിലേക്ക്, തെറ്റാണല്ലോ സംഭവിച്ചത് എന്ന ബോധ്യത്തിലേക്ക് തിരിച്ചു വരും. അത് മുഅ്മിന്റെ സ്വഭാവമാണ്. ഇവിടെ എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? അള്ളാഹുവിനെ ഓർക്കും, ഇസ്തിഗ്ഫാർ നടത്തും, ചെയ്തു പോയ തിന്മയിൽ ഉറച്ചു നിൽക്കുകയില്ല. ആയത്തിന്റെ തഫ്സീറിലാണ് നേരത്തെ പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. സഹീഹായ ഹദീസാണത്. അതായത് തിന്മ സംഭവിച്ചാൽ വുദു ചെയ്ത് രണ്ടര കാഴ്ച നിസ്കരിച്ച് അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു എത്ര വലിയ തിന്മയാകട്ടെ പുറത്തു തരുമെന്നാണ് പറഞ്ഞു വന്നത്. സഹോദരങ്ങളെ, തിന്മ സംഭവിച്ചു പോയാൽ നമ്മൾ ആ തിന്മ മായ്ക്കപ്പെടാൻ ചെയ്യുന്ന നന്മ തിന്മയുടെ അതേ ജിൻസിൽ, അതേ ഇനത്തിൽ പെട്ടതായിരിക്കണം എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ പറഞ്ഞു. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞു, നിബന്ധനയല്ല, അത് തിന്മ മായ്ക്കപ്പെടാനുള്ള നിബന്ധനയല്ല, പക്ഷെ പൂർണ്ണതയാണ്. അല്ലെങ്കിൽ നോക്കൂ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ധാരാളം ഹദീസുകൾ. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റജുലൻ അസാബ മിൻ ഇംറാഅതിൻ ഖുബ്ല, ഒരാൾ, അയാളൊരു അന്യായ സ്ത്രീയെ ചുംബിക്കുകയുണ്ടായി, വലിയാദ് ബില്ലാ. فأتى النبي صلى الله عليه وسلم فأخبره. അദ്ദേഹം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സംഭവിച്ച അബദ്ധത്തെ കുറിച്ച് പറഞ്ഞു. എന്താണ് പരിഹാരം എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിന് ചെയ്തു പോയതിനു ശേഷം ആ പ്രവൃത്തിയിൽ ഖേദം തോന്നി. മുഅ്മിൻ അങ്ങനെയാണ്. മുഅ്മിനിന്റെ പ്രത്യേകതയാണ് അവന്റെ നന്മ അവനെ സന്തോഷിപ്പിക്കും. അവൻ തിന്മ ചെയ്തു പോയാൽ അവനതിൽ പ്രയാസമുണ്ടാകും. നിന്റെ നന്മ നിന്നെ സന്തോഷിപ്പിക്കുകയും നിന്റെ തിന്മ നിന്നെ വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഫഅന്ത മുഅ്മിൻ, നീ മുഅ്മിനാ, മുഅ്മിന്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഫഅൻസലല്ലാഹ്, അപ്പോൾ അല്ലാഹു ആയത്തിറക്കി, വഖിമിസ് സലാത തറഫൈ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബ്ന സയ്യിആത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. സൂറത്തു ഹൂദിലെ 114-ാമത്തെ ആയത്തെ ഉദ്ധരിച്ചു. വഖിമിസ് സലാഹ്, നിസ്കാരം നിലനിർത്തുക. തറഫൈ നഹാർ, പകലിന്റെ രണ്ടറ്റങ്ങളിലും. വസുലഫൻ മിനൽ ലൈൽ, രാത്രിയുടെ അതിനടുത്ത ഭാഗത്തും. ഇവിടെ ഫർദായ നിസ്കാരങ്ങളാണ്, അതുകൊണ്ട് ഉദ്ദേശം നിസ്കാരത്തിന്റെ സമയങ്ങൾ ഈ സമയങ്ങളാണ്. ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ നീക്കിക്കളയുന്നതാണ്. ദാലിക ദിക്റാ ലിദ്ദാകിരീൻ, ഓർമ്മയുള്ളവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഫഖാൽ അർറജുൽ, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഇദ്ദേഹം ഈ അബദ്ധം സംഭവിച്ച ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അലി ഹാദ, നബിയെ ഇത് എനിക്കുള്ളതാണോ, ഈ നിയമം എനിക്കുള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലി ജമീഇ ഉമ്മതി കുല്ലിഹിം, എന്റെ ഉമ്മത്തിന് മുഴുവൻ ആളുകൾക്കുമുള്ളതാണ്. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നോക്കൂ മറ്റൊരു ഹദീസ്, ഇമാം ബുഖാരിയും മുസ്ലിമും തന്നെ ഉദ്ധരിച്ചതാണ് ഇത്, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. عن അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു قال, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലായിരുന്നു. ഫജാഅഹു റജുൽ, അപ്പോൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഇന്നി അസബ്തു ഹദ്ദൻ ഫഅഖിംഹു അലൈ, നബിയെ ഹദ്ദ് ലഭിക്കാവുന്ന ഒരു ശിക്ഷ ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു. ഹദ്ദ് എന്നാൽ ഇസ്ലാമിൽ ശിക്ഷ നൽകേണ്ടുന്ന, ഭരണാധികാരി ശിക്ഷിക്കേണ്ടുന്ന ഒരു തെറ്റ് ഞാൻ ചെയ്തിരിക്കുന്നു. അദ്ദേഹം ആ തെറ്റെന്താണെന്ന് പറഞ്ഞില്ല, എന്താണെന്ന് പറഞ്ഞു, എന്താണെന്ന് ആളുകൾക്കിടയിൽ വ്യക്തമായി ഒച്ചത്തിൽ പറഞ്ഞാൽ അവിടെ വിഷയം മാറും, അവിടെ ശിക്ഷ നടപ്പാക്കുന്നതിന്റെ വിധി അവിടെ മാറും, അത് വേറൊരു വിഷയമാണ്. പക്ഷെ ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഹദ്ദ് വേണ്ട ഒരു കാര്യം, ശിക്ഷ വേണ്ട ഒരു കാര്യം ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ, വ്യക്തമാക്കിയിട്ടില്ല. ഖാൽ വലം യസ്അൽഹു അൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ഈ എന്താ തെറ്റിയതെന്ന് ചോദിച്ചില്ല, അവിടുന്ന് എന്താണ് നീ ചെയ്തത് എന്ന് ചോദിച്ചില്ല. ഖാൽ വഹദറത്തി സലാ, നിസ്കാരത്തിന്റെ സമയമായി. فصلى مع النبي صلى الله عليه وسلم اده النبي صلى الله عليه وسلم كوده نسكرچ فلما قضى النبي صلى الله عليه وسلم الصلاه النبي نسكارم പൂർത്തിയാക്കിയപ്പോൾ قام اليه الرجل فقال اده وندو النبي صلى الله عليه وسلم അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു يا رسول الله اللهم رسوله اني اصبت حدا فاقم في كتاب الله النبي حد لبيكندا ഒരു പ്രവൃത്തി തെറ്റ് ഞാൻ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമം എന്നിൽ നടപ്പിലാക്കുക. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അലൈസ ഖദ് സല്ലൈത മഅനാ, ഞങ്ങളുടെ കൂടെ നമ്മുടെ കൂടെ നിസ്കരിച്ചിട്ടില്ല ഇപ്പോൾ? ഖാല നഅം, അദ്ദേഹം പറഞ്ഞു അതെ നിസ്കരിച്ചിട്ടുണ്ട്. ഖാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നല്ലാഹ ഖദ് ഗഫറ ലക ദംബക, അള്ളാഹു നിന്റെ തെറ്റ് പൊറുത്തു തന്നിരിക്കുന്നു. ചില റിവായത്തുകളിൽ കാണാം, ഹദ്ദക്, നിന്റെ ഹദ്ദിനെ, നിനക്ക് ഹദ്ദ് നടപ്പാക്കേണ്ടിയിരുന്നത് റബ്ബ് സുബ്ഹാനഹു വതആല പുറത്തു തന്നിരിക്കുന്നു. നോക്കൂ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം. നോക്കൂ, ഇവിടെ ഈ ഹദീസിന് ഇമാം അൽ ബുഖാരി റഹിമഹുള്ള അദ്ദേഹം തന്റെ സഹീഹിൽ ഈ ഹദീസ് കൊണ്ടുവന്നപ്പോൾ അതിന് തലക്കെട്ടായി കൊടുത്തത് ഇങ്ങനെയാണ്, ഇദ അഖറ ബിൽ ഹദ്ദി വലം യുബയ്യിൻ, ഒരാൾ വന്ന് ഭരണാധികാരിയുടെ അരികിൽ താൻ ഹദ്ദ് ലഭിക്കേണ്ട, ശിക്ഷ ലഭിക്കേണ്ട, ഒരു തിന്മ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷേ അത് വ്യക്തമാക്കിയില്ല എങ്കിൽ, ഹല്ലിൽ ഇമാമി അയ്യസ്തൂർ, ഇമാമിന് അത് മറച്ചു വെക്കാൻ പാടുണ്ടോ എന്നാണ് ഇമാം ബുഖാരി റഹിമഹുള്ളാഹി ഈ ഹദീസിന് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. കാരണം സഹോദരങ്ങളെ, തിന്മകൾ അത് പ്രചരിപ്പിക്കപ്പെടേണ്ടതല്ല, യഥാർത്ഥത്തിൽ അത് മൂടിവെക്കപ്പെടേണ്ടതാണ്. നമ്മുടെ പത്രമാധ്യമങ്ങളും വാർത്താ ചാനലുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ സേവനമെന്ന് പല വിവരം കെട്ടവരും വിചാരിച്ചിട്ടുള്ള കാര്യം ഈ വൃത്തികൾ പ്രചരിപ്പിക്കേണ്ടതാണ്. അവരുടെ പണി എന്താ? നാട്ടിലെവിടെയൊക്കെയാണ് വൃത്തികേടുകൾ, അശ്ലീലതകൾ, തോന്നിവാസങ്ങൾ നടന്നത്? അത് നാടൊട്ടാകെ പ്രചരിപ്പിക്കുക എന്നതാണ്. അള്ളാഹു പറഞ്ഞത് നോക്കൂ, ഖുർആനിൽ സൂറത്തു നൂറിൽ, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീ അൽ ഫാഹിഷതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമും ഫിദ്ദുനിയാ വൽ ആഖിറ. ആരാണോ മുഅ്മിനുകൾക്കിടയിൽ ഫാഹിഷത്ത് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത്, പ്രചരിപ്പിക്കുന്നവരെ എന്നല്ല പറഞ്ഞത്, അവിടെ നോക്കണം ആയത്തിന്റെ ഗൗരവം നിങ്ങൾ നോക്കണം. ആരാണോ മുഅ്മിനുകൾക്കിടയിൽ ഫാഹിഷത്ത് പ്രചരിപ്പിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നത്, എത്ര നമ്മൾ സൂക്ഷിക്കണം. ഒരു വൃത്തികേട് പ്രചരിപ്പിക്കപ്പെടുന്നത്, അതിനെക്കുറിച്ച് സംസാരിക്കപ്പെടുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹു പറയുകയാണ് ലഹും അദാബുൻ അലീമു ഫി ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. വലയ്യാദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയം അത് ശുദ്ധമാകേണ്ടതുണ്ട്. വൃത്തികേടുകൾ പ്രചരിപ്പിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടാൻ നമുക്ക് പാടില്ല. എന്നിട്ടല്ലേ അത് പ്രചരിപ്പിക്കൽ, എന്നിട്ടതിലെ അത് നമ്മൾ ആളുകളോട് പറഞ്ഞു കൊടുക്കൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, ഇസ്ലാമിൽ വ്യഭിചാരം പോലുള്ള കാര്യങ്ങൾ, അതിനെന്തുകൊണ്ടാണ് ഇത്ര കടുത്ത നിയമങ്ങൾ വന്നിട്ടുള്ളത്? കാരണം ഒരാൾ വ്യഭിചരിക്കുന്നത് നാലാളുകൾ നോക്കി കാണുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുള്ളൂ. ആരാണത് കാണുക? എന്തെങ്കിലും കണ്ടാൽ പോരാ, വ്യക്തമായി കാണണമെന്ന്, വ്യക്തമായി കാണണമെന്നാണ്. എന്നിട്ടത് ഭരണാധികാരിയുടെ അടുത്ത് സാക്ഷികൾ പോയി പറയണം. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെ നാലാള് പോയി ഒരു വ്യഭിചാരം കണ്ട സംഭവമേ ഉണ്ടായിട്ടില്ല. അത് അപൂർവങ്ങളിൽ അപൂർവമാണ്. മറിച്ച് മാഇസ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നാല് തവണ പറയുകയാണ്, ഞാൻ ഇതാ ഈ ഫാഹിശത്ത് വ്യഭിചാരം ചെയ്തിരിക്കുന്നു, ഹദ്ദിനെ നടപ്പിലാക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു കളഞ്ഞു, മുഖം തിരിച്ചിടത്തേക്ക് പോയി പറഞ്ഞു, വീണ്ടും പറഞ്ഞു. നാല് തവണ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. മദ്യപിച്ചിട്ടില്ല. നീ ചിലപ്പോൾ ചുംബിച്ചതോ സ്പർശിച്ചതോ മറ്റോ ആയിരിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം എങ്ങനെയെങ്കിലും തിരിച്ചു പോകട്ടെ എന്ന നിലക്കാണ് സംസാരിക്കുന്നത്. അദ്ദേഹം വീണ്ടും വീണ്ടും അത് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നടപ്പാക്കാൻ കൽപ്പിക്കുകയുണ്ടായി. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ, സ്വയം സമ്മതിച്ച സാഹചര്യങ്ങളിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടപ്പിലാക്കിയിട്ടുള്ളത്. കാരണം അത് പ്രചരിപ്പിക്കപ്പെടാതിരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. തിന്മ നാടത്താകെ പ്രചരിക്കുക എന്നത് അത് നല്ല കാര്യമല്ല. അത് സഹോദരങ്ങളെ, സമൂഹത്തിൽ വലിയ ദുഷ്ഫലമുണ്ടാക്കുന്ന, പല ആളുകളുടെയും ഹൃദയം ദുഷിപ്പിക്കുന്ന കാര്യമാണ്. ഒരു തിന്മ കേൾക്കാതെ ഒരു തിന്മ നടന്നു എന്ന് കേട്ടാൽ നമുക്കതിനോട് വലിയ ഗൗരവം ഉണ്ടാകും. എന്നാൽ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇതേ വാർത്തയാണ് കേൾക്കുന്നതെങ്കിലോ അതിനെക്കുറിച്ചുള്ള ഗൗരവം ഇല്ലാതാകും. പണ്ട് കാലത്ത് പ്രായമുള്ളവരെ അവരോട് ചോദിച്ചാലറിയാം. പണ്ട് ഒരു നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ നടന്ന സംഭവമാണ്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ സംഭവം. ഇവർ തമ്മിൽ പ്രേമത്തിലായിരുന്നു. എന്നിട്ട് അവസാനം അത് കൊലപാതകത്തിൽ കലാശിച്ചു. ഒരുപാട് നാളുകൾ അത് പ്രായമുള്ളവർ പറയുന്നത് കാണാം. പത്രത്തിൽ വലിയ തലക്കെട്ടായിരുന്നു ഈ ഒറ്റ കൊലപാതകം. കാരണം എന്താണ്? ആ സ്ത്രീ മുസ്ലിമായിരുന്നു. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പിന്നീട് ചില കവിതകളൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ പെണ്ണ് ഹത്തത്ത് ഹത്തത്തൻ ഇലാ രവി, രവി എന്ന് പറയുന്ന ആൾക്ക് പ്രേമലേഖനം എഴുതി, അത് എഴുത്തു പഠിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പറയപ്പെട്ടിട്ടുള്ള, നാട്ടിൽ അറിയപ്പെട്ട ഒരു സംഭവമാണ്. പ്രായമുള്ളവർ പറയുന്നത് കേൾക്കാം. അത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഇന്ന് നോക്കൂ, അതൊരു വലിയ വാർത്തയാണോ? അങ്ങനെ ഒരു സംഭവം ഒരിക്കലുമല്ല. വളരെ നിസ്സാരമായ ഒരു വാർത്ത ഇപ്പോൾ അതാ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇതിന്റെ പേരിൽ കൊല്ലുക, കത്തിച്ചു കൊല്ലുക, വെട്ടിക്കൊല്ലുക. എന്നിട്ട് സഹോദരങ്ങളെ, ആ തിന്മയെ എതിർക്കുന്ന ആളുകളിവിടെ, അതിന്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ആളുകളിവിടെ ഇല്ല. വീണ്ടും വീണ്ടും ആ തിന്മയും അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളും ജനങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനെതിർക്കുന്നവരെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റാത്ത ആളുകളായി ചിത്രീകരിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, തിന്മകൾ പ്രചരിപ്പിക്കപ്പെടുക എന്നത് ഒരിക്കലും നല്ലതല്ല. നോക്കൂ, ഈ ഹദീസ് ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ കാണാം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബൈനമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലായിരിക്കെ, വനഹ്നു ഖുഊദുൻ മഅഹു, ഞങ്ങൾ നബിയുടെ കൂടെ ഇരിക്കെ, ഇദ് ജാഅ റജുൽ, ഒരാൾ വന്നു, ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അസബ്തു ഹദ്ദൻ ഫഅഖിംഹു അലൈ, ഞാനിത് ഹദ്ദ് നടപ്പിലാക്കപ്പെടേണ്ട ഒരു ശിക്ഷ, ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു, ശിക്ഷ നടപ്പിലാക്കപ്പെടേണ്ട ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു, അത് ഇന്നിൽ നടപ്പിലാക്കുക. ഫസഖത അൻഹു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ഒന്നും മറുപടി പറഞ്ഞില്ല. ഥുമ്മ ആത്ത്, വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു, ഫഖാല യാ റസൂലുള്ളാഹ് ഇന്നി അസബ്തു ഹദ്ദൻ ഫഅഖിംഹു അലൈ, ദേവാക്ക് നബിയെ, ഹദ്ദ് ലഭിക്കേണ്ട ഒരു തെറ്റ് ഞാൻ ചെയ്തിരിക്കുന്നു, അതെനിക്ക് നടപ്പിലാക്കുക. ഫസഖത അൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പ്രതികരിച്ചില്ല. വഖീമത സ്വലാഹ്, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു. ഫലം മൻ സറഫ നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് നിസ്കാരം പൂർത്തിയാക്കിയപ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫത്തബ അർറജുൽ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാലെ പോയി. ഹീന അൻസറഫ, നബി നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ, വത്തബഅതു റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാലെ ചെന്നു. അബൂ ഉമാമ പറയുകയാണ്, ഞാൻ നബിയുടെ പിന്നാലെ ചെന്നു. അന്തുറുമാ യറുദ്ദു അലർ റജുൽ, ഇയാളോട് എന്താണ് നബി മറുപടി പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി. ഇത് പറഞ്ഞ ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മറുപടിയാണ് പറഞ്ഞത് എന്ന് കേൾക്കാനായി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ ചെന്നു. ഫലഹിഖ അർറജുൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ചെന്ന് നബിയെ കണ്ടിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ ഇന്നി അസബ്തു ഹദ്ദൻ ഫഅഖിംഹു അലൈ. വീണ്ടും അതേ വാക്ക്, ഹദ്ദ് നടപ്പിലാക്കേണ്ട ഒരു പ്രവർത്തനം, തെറ്റ് ഞാൻ ചെയ്തിരിക്കുന്നു, അതെന്നിൽ നടപ്പിലാക്കുക. അബു ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അയാളോട് പറഞ്ഞു, അറഅയ്ത ഹീന ഖറജ്ത മിൻ ബൈതിക്, നീ നിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, അലൈസ ഖദ് തവദ്ദഅത, നീ വുദു ചെയ്തിട്ടല്ലേ പുറപ്പെട്ടത്, ഫഅഹ്സൻത അൽവുദുഅ, നീ നന്നായി വുദു ചെയ്തിട്ടല്ലേ പുറപ്പെട്ടത്. ഖാല ബല യാ റസൂലുള്ളാഹ, അദ്ദേഹം പറഞ്ഞു, അതെ അല്ലാഹുവിന്റെ റസൂലെ. അവിടുന്ന് വീണ്ടും ചോദിച്ചു, സുമ്മ ഷഹിത്ത സ്വലാത മഅന, നമ്മുടെ കൂടെ നിസ്കാരത്തിൽ നീ പങ്കെടുത്തിട്ടില്ലേ. ഫഖാല നഅം യാ റസൂലുള്ളാഹ, അദ്ദേഹം പറഞ്ഞു, അതെ അല്ലാഹുവിന്റെ റസൂലെ. ഖാല ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഫഇന്ന അല്ലാഹ ഖദ് ഗഫറ ലക ഹദ്ദക, അല്ലാഹു നിന്റെ തെറ്റ് പുറത്തു തന്നിരിക്കുന്നു. നോക്കണം, ഇവിടെ ആ തെറ്റിന്റെ ജിൻസിലുള്ള ഒരു പ്രവർത്തനമാണോ ഇത്? നിസ്കാരം എന്നത് സഹോദരങ്ങളെ, അതിൽ വാക്കുണ്ട് പ്രവർത്തിയുണ്ട്, ഏറ്റവും അഫ്ളലായ അമലാണ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം ഈ ഹദീസ് നമ്മെ സൂചിപ്പിക്കുന്നു. അതുപോലെ സഹോദരങ്ങൾ, ആത്മാർത്ഥമായ തൗബ, തെറ്റ് ചെയ്തതിലുള്ള ആത്മാർത്ഥമായ ഖേദവും തൗബയും, അത് അല്ലാഹു സുബ്ഹാനഹു വതആല ആ തെറ്റ് മായ്ക്കാൻ കാരണമാകുന്ന വലിയ ഒരു സംഗതിയാണ്. അതുകൊണ്ട് തെറ്റുകളെ ഒരിക്കലും നാം നിസ്സാരമായി കാണരുത്. ഇതുപോലുള്ള ഹദീസുകൾ ഒരിക്കലും തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതല്ല, മറിച്ച് തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഹദീസാണ്. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ, നീ അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടരുത്, മറിച്ച് റബ്ബിലേക്ക് നീ ഖേദിച്ചു മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറെ പുറത്തു തരുന്ന റബ്ബാണ്. ഇനി നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ റഹിമഹുള്ള ഈ റിസാലയിൽ പറയുന്നു, വദ്ദുനൂബു യസൂലു മൂജബുഹ ബിഅശിയ. ഇവിടെ ഒരു ഹറക്കത്തിൽ ചെറിയ തെറ്റുണ്ട്. മൂജിബുഹ എന്നാണ് ഇവിടെ ഉള്ളത്. അത് മൂജബുഹ, ജീമിനവിടെ ഫത്ഹാണ് വേണ്ടത്. അത് കയ്യിൽ പേനയുള്ളവർ ഇപ്പോൾ തന്നെ തിരിച്ചാൽ നന്നാവും. വദ്ദുനൂബു യസൂലു മൂജബുഹ ബിഅശിയ, അല്ലെങ്കിൽ ഓർത്തു വെച്ച് പിന്നീട് തിരുത്തുക. വദ്ദുനൂബ്, തെറ്റുകൾ തിന്മകൾ, യസൂലു നീങ്ങിപ്പോകുന്നതാണ്. മൂജബുഹ, മൂജബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ അസർ, അതിന്റെ ഫലം എന്നാണ്. മൂജബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ അസർ, അതാണ് സഹോദരങ്ങളെ നീങ്ങിപ്പോവുക, അതിന്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യം. തിന്മ അതിന്റെ സബബാണ്, അത് നീങ്ങിപ്പോവുകയില്ല, അത് കഴിഞ്ഞതാണ്. തിന്മ എന്നത് കഴിഞ്ഞതാണ്, അത് നീങ്ങിപ്പോവുകയില്ല. പക്ഷെ അതിന്റെ ഫലമാണ് നീങ്ങിപ്പോവുക, അതുകൊണ്ടുണ്ടാകേണ്ട ദുഷ്ഫലം എന്താണോ അതാണ് നീങ്ങിപ്പോവുക. അതുകൊണ്ടാണ് ഇവിടെ മൂജബ് എന്നതാണ് ശരി എന്ന് ഈ റിസാല വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദുനൂബ്, തിന്മകൾ, യസൂലു മൂജബുഹ, അതിന്റെ അനന്തരഫലം അത് നീങ്ങിപ്പോകുന്നതാണ്. ബിഅഷിയ, ചില കാര്യങ്ങൾ മുഖേന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന് നൽകിയ ഉപദേശമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞത്, വഅത്ബിഇ സയ്യഅത അൽഹസനത തംഹുഹ, തിന്മ സംഭവിച്ചു പോയാൽ അത് മായ്ച്ചു കളയുന്ന നന്മ നീ പ്രവർത്തിക്കുക. നന്മ തിന്മയെ മായ്ച്ചു കളയും, തിന്മയുടെ അനന്തരഫലം നീക്കിക്കളയുന്ന, അത് ഇല്ലാതാക്കുന്ന, അതാണ് നമുക്ക് ആവശ്യം. അതില്ലാതാക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പല കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, നമ്മുടെ തിന്മകൾ അതിന്റെ അനന്തരഫലം നീങ്ങിപ്പോകാൻ. അതിൽ ചിലത് നമ്മുടെ പ്രവർത്തനങ്ങളായിക്കൊള്ളണമെന്നില്ല, മറിച്ച് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ തിന്മയുടെ ഫലം നീങ്ങിപ്പോയേക്കും. ചില പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഗീബത്ത് മറ്റുള്ളവരുടെ തിന്മ നമ്മിലേക്ക് വരാൻ കാരണമാകുന്ന കാര്യമാണ്. അതുപോലെ അക്രമങ്ങൾ, ഇങ്ങനെയുള്ള പലതും. അത് പുറത്തുള്ള ആൾ ചെയ്യുന്ന, നമ്മൾ ചെയ്യുന്നല്ലോ. എന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങളും ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിൽ ഷെയ്ഖുൽ ഇസ്ലാം പ്രധാനപ്പെട്ട ചിലതാണ് ഈ റിസാലയിൽ വിശദീകരിച്ചിട്ടുള്ളത്. ആദ്യമായി ഷെയ്ഖുൽ ഇസ്ലാം ഇതിൽ പറഞ്ഞത് ഏതാ നോക്കൂ, ഇതിന്റെ ബാക്കി. അഹദുഹാ അത്തൗബ, ഒന്നാമത്തേത് തൗബയാണ്. വസ്സാനി, രണ്ടാമത്തേത് അൽ ഇസ്തിഗ്ഫാറു മിൻ ഗൈരി തൗബ, തൗബ ഇല്ലാതെ ഇസ്തിഗ്ഫാറു മാത്രം. അവിടെ നമുക്ക് മനസ്സിലാക്കാം തൗബയും ഇസ്തിഗ്ഫാറും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന്. ഇൻഷാഅല്ലാഹ് നമുക്ക് ആ വ്യത്യാസം എന്താ എന്നത് വിശദീകരിക്കാം. ആദ്യമായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ തിന്മയുടെ അസർ നീക്കാനുള്ള ആദ്യത്തേതായി പറഞ്ഞ കാര്യം ഏതാണ്? തൗബയാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? കാരണം മുഹഫറാത്തിൽ പാപഫലം നീങ്ങിപ്പോകുന്നതിൽ ഏറ്റവും വലുത് തൗബയാണ്. അതിലേറ്റവും ആമായത്, പൊതുവായത് ഏതാണ്? തൗബയാണ്. എന്താണ് സഹോദരങ്ങളെ തൗബ എന്ന് പറഞ്ഞാൽ? തൗബ എന്നത് അതിന്റെ അർത്ഥം ചുരുക്കി പറഞ്ഞാൽ തിന്മ ഉപേക്ഷിച്ചുകൊണ്ട്, തിന്മ ഉപേക്ഷിച്ചുകൊണ്ട് അത് ചെയ്തു പോയതിലുള്ള ഖേദത്തോടെ, ഇനി അത് ചെയ്യുകയില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങലാണ്. തിന്മ ഉപേക്ഷിച്ചുകൊണ്ട് അത് ചെയ്തതിലുള്ള ഖേദത്തോടെ, ഇനി ചെയ്യുകയില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങലാണ് തൗബ ചുരുക്കി പറഞ്ഞത്. എന്നാൽ എന്താണ് സഹോദരങ്ങളെ തൗബ? അത് ശരിയാകാനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്? അത് പറയാം നമുക്ക്. തൗബ കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടും എന്നത് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് അല്ലാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നോക്കൂ, തിന്മകളിൽ കുഫുർ പോലെ, ശുർക്ക് പോലെ മറ്റെന്താണുള്ളത്? അല്ലാഹു അവരോട് പറയുകയാണ്, ഖുൽ ലില്ലദീന കഫറു, ഒ നബിയെ, കാഫിറുകളോട് പറയൂ, ഈ അൻതഹു, അവരത് അവസാനിപ്പിച്ചാൽ, കുഫർ അവസാനിപ്പിക്കുകയാണ്, ഒരാൾ ശുർക്ക് അവസാനിപ്പിക്കുകയാണ്, അതിൽ നിന്ന് വിരമിച്ച് ഇസ്ലാമിലേക്ക് വരികയാണ്, യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്, അവർ മുമ്പ് ചെയ്തു പോയത് അവർക്ക് പൊറുക്കപ്പെടുന്നതാണ്. അള്ളാഹു തൗബയെ കുറിച്ച് പറയുകയാണ്. അതുപോലെ നോക്കൂ സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറയുന്നത്, ഫമൻ താബ മിൻ ബഅദി ളുൽമിഹി വ അസ്ലഹ ഫഇന്ന അല്ലാഹ യതൂബു അലൈഹി ഇന്ന അല്ലാഹ ഗഫൂറു റഹീം. ഫമൻ താബ, ആര് തൗബ ചെയ്തോ, മിൻ ബഅദി ളുൽമിഹി, താൻ ചെയ്ത അതിക്രമത്തിന് ശേഷം, വ അസ്ലഹ, എന്നിട്ട് നടപടി നന്നാക്കി തീർത്തു, ഫഇന്ന അല്ലാഹ യതൂബു അലൈഹി, അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കുന്നതാണ്, അള്ളാഹു അവനിലേക്ക് മടങ്ങുന്നതാണ്. ഇന്നല്ലാഹ ഗഫൂറു റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണ ചൊരിയുന്നവനാണ്. നോക്കൂ സൂറത്തു ത്വഹയിൽ അല്ലാഹു പറയുന്നത്, വഇന്നി ലഗഫാറു ലിമൻ താബ വആമന വഅമില സാലിഹൻ തുമ്മ ഹ്തദ, വഇന്നി ലഗഫാർ, ഞാൻ ഏറെ പൊറുത്തു തരുന്നവനാണ്, ലിമൻ താബ, ആരാണ് തൗബ ചെയ്തത്, വആമന, വിശ്വസിച്ചത്, വഅമില സാലിഹൻ, സൽക്കർമ്മം പ്രവർത്തിച്ചത്, തുമ്മ ഹ്തദ, നേരായ വഴിയിലായത് അവന്. അതുപോലെ നോക്കൂ അല്ലാഹു പറഞ്ഞത് സൂറത്തുൽ ഫുർഖാനിൽ, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലു അല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറ റഹീമ. ആരാണ് തൗബ ചെയ്തത്, വിശ്വസിച്ചത്, സാലിഹായ കർമ്മം പ്രവർത്തിച്ചത്, അല്ലാഹു അവന്റെ തിന്മകളെ നന്മകളാക്കി മാറ്റിക്കൊടുക്കും. അല്ലാഹു പറഞ്ഞില്ലേ, قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمه الله ان الله يغفر الذنوب جميعا. ഓസന്തത്തോട് അതിക്രമം ചെയ്തു പോയ എന്റെ അടിമകളോട് പറയൂ നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശപ്പെടരുത്, അല്ലാഹു മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നതാണ്. ആർക്കാണത്? തൗബ ചെയ്തവർക്കാണ്. തൗബ ചെയ്തവർക്കാണ് അല്ലാഹു മുഴുവൻ പാപങ്ങളും പുറത്തു തരിക. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ പൊറുക്കപ്പെടാത്ത ഒരു തിന്മയുമില്ല. ശിർക്കാകട്ടെ കുഫറാകട്ടെ, അതൊരാൾ അവസാനിപ്പിക്കണം. അതാണല്ലോ തൗബയുടെ നിബന്ധന. അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു പുറത്തു തരും, അള്ളാഹു പുറത്തു കൊടുക്കും. എന്നാൽ അള്ളാഹുൽ പങ്കുചേർത്താൽ അവൻ പൊറുക്കുകയില്ല എന്ന് പറഞ്ഞത് എന്താണ്? അതിലായി മരിച്ചാലാണ്, ശിർക്കിലായി മരിച്ചാൽ അള്ളാഹു അത് പുറത്തു കൊടുക്കുകയില്ല, അള്ളാഹു അത് പുറത്തു കൊടുക്കുകയില്ല. ശിർക്കിലായി മരിച്ചവർക്ക് അള്ളാഹുവിന്റെ പാപമോചനമില്ല, ശിർക്ക് അള്ളാഹു കൊടുക്കുകയില്ല. എന്നാൽ ശിർക്കോ കുഫറോ ഒരാൾ പ്രവർത്തിച്ചിട്ടില്ല, തിന്മകൾ ബാക്കിയായിരിക്കെ തൗബ ചെയ്യാതെ ഒരാൾ മരിച്ചുപോയി, തിന്മകൾ ബാക്കിയുണ്ട്, തൗബ ചെയ്യാതെ മരിച്ചു, എന്താണ് അയാളുടെ അവസ്ഥ പരലോകത്ത്? അയാൾ തഹ്ത മശീഅത്തില്ലാഹ്, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. ഇൻഷാ അദ്ദബ വൻഷാ ഗഫറല, ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ശിക്ഷിക്കും, എന്നിട്ട് ശിക്ഷിച്ച് തിന്മയിൽ നിന്ന് അവനെ ശുദ്ധീകരിച്ച ശേഷം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അല്ലെങ്കിൽ അവന് അള്ളാഹു നേരിട്ട് പുറത്തു കൊടുത്തേക്കും. ശിക്ഷിക്കാതെ അള്ളാഹു അവന് അവന്റെ മഹത്തായ ഫളിനാൽ, അവന്റെ ഉദാരത്താൽ, റഹ്മത്തിനാൽ അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉ ലൈൽ ഹത്താ തത്ലുഉ അശ്ശംസു മിൻ മഗ്രിബിഹ. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള അബൂ മൂസ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അള്ളാഹു രാത്രിയിൽ അവന്റെ കൈ നീട്ടുന്നു, പകൽ തിന്മ ചെയ്തവൻ അവനിലേക്ക് ഖേദിച്ചു മടങ്ങാൻ വേണ്ടി. അള്ളാഹു പകലിൽ അവന്റെ കൈ നീട്ടുന്നു, രാത്രി തിന്മ ചെയ്തവൻ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാൻ വേണ്ടി. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരേക്കും ഇതുണ്ടായിരിക്കും. എല്ലാ ദിവസവും ആയുഷത്തുവോളം എന്തിനവസരമുണ്ട്? തൗബക്ക് അവസരമുണ്ട്, തൗബ മുറിഞ്ഞു പോകുന്നില്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തായിബു മിന ദംബി കമല്ലാ ദംബല, തെറ്റിൽ നിന്ന് തൗബ ചെയ്തവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല തൗബയുടെ വാതിൽ അവൻ തുറന്നിട്ടിരിക്കുന്നു. തൗബ ചെയ്താൽ അള്ളാഹു സന്തോഷിക്കുന്നു, ഏറ്റവും വലിയ സന്തോഷം. തന്റെ വാഹന മൃഗത്തെ നഷ്ടപ്പെട്ടു പോയവൻ എല്ലാം അതിന്റെ പുറത്ത് വെച്ചു കിട്ടി, യാത്ര ചെയ്യുന്ന ഒരാൾക്കത് നഷ്ടപ്പെട്ടു, നശിച്ചത് തന്നെ എന്ന് വിചാരിച്ചൊരു മരത്തണലിൽ ചാരിയിരുന്ന് ഉറങ്ങിപ്പോയി, എഴുന്നേറ്റപ്പോ കാണുന്നത് മുന്നിൽ ആ വാഹന മൃഗമാണ്. സന്തോഷത്തിന്റെ ആധിക്യത്തെ അയാളുടെ വാക്കുപോലും നാവ് പോലും തെറ്റിപ്പോയി. അല്ലാഹുമ്മ അൻത അബ്ദുവാന റബ്ബുക എന്ന് പറഞ്ഞുപോയി. അല്ലാഹുമ്മ അൻത റബ്ബുവാന അബ്ദുക എന്ന് പറയേണ്ടത്, അല്ലാഹു നീയാണ് എന്റെ റബ്ബ്, ഞാൻ നിന്റെ അടിമയാണെന്ന് പറയേണ്ടത്. സന്തോഷത്തിന്റെ ആധിക്യത്തെ അയാളുടെ നാവ് തെറ്റിപ്പോയി. കരുതിക്കൂട്ടി പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന വാക്കാണത്, പക്ഷേ സന്തോഷത്തിന്റെ ആധിക്യത്താൽ നാവ് തെറ്റിപ്പോയി. അത്ര സന്തോഷമുള്ള ഒരാളെക്കാൾ അള്ളാഹു സന്തോഷിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ത് കാരണത്താൽ? നിങ്ങൾ ഒരാൾ തൗബ ചെയ്താൽ, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ, ആരാണ് തൗബയ്ക്ക് അവസരം നൽകിയത്? റബ്ബാണ്. ആരാണ് തൗബയിലേക്ക് നിന്നെ ക്ഷണിച്ചത്? റബ്ബാണ്. അതിനുള്ള തൗഫീഖ് നൽകിയത് റബ്ബാണ്. അവനാണ് അത് സ്വീകരിക്കുന്നത്, എന്നിട്ട് അവൻ തന്നെ നിന്റെ തൗബയിൽ സന്തോഷിക്കുന്നു. അള്ളാഹുവിനാകട്ടെ ആരു ധിക്കാരിയായാലും അവന്റെ മുൽക്കിൽ നിന്നൊന്നും കുറയാനില്ല. ആര് തൗബ ചെയ്താലും നല്ല ആളുകളായാലും അള്ളാഹുവിന്റെ മുൽക്കിൽ അവന്റെ അധികാരത്തിൽ ഒന്നും കൂടാനില്ല. പക്ഷെ അവൻ അർഹമുർ റഹീമനാണ്, അവൻ ഗഫൂറും വദൂദുമാണ്, ഏറെ പൊറുക്കുന്നവനും. എന്നിട്ട് മുൻപ് തെറ്റ് ചെയ്തവനാകട്ടെ തൗബ ചെയ്ത് മടങ്ങിയവനെ സ്നേഹിക്കുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. വദൂദാണ് അവൻ, ഏറെ സ്നേഹിക്കുന്നവനാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ തൗബക്ക് ചില നിബന്ധനകളുണ്ട്, തൗബക്ക് ഷർത്തുകളുണ്ട്. എന്താണ് തൗബയുടെ ഷർത്തുകൾ? തൗബക്ക് 5 ഷർത്തുകളുണ്ട്. ഒന്നാമത്തേത് അൽ ഇഖ്ലാസ്, ഇഖ്ലാസോടെ ആയിരിക്കണം ഒരാൾ തൗബ ചെയ്യേണ്ടത്. തൗബയിലേക്ക് അവനെ നയിച്ചത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാകണം. അവൻ തൗബ ചെയ്യുന്നത് ആർക്കു വേണ്ടിയാകണം? റബ്ബിനു വേണ്ടിയാകണം. അതാണ് ഒന്നാമത്തെ നിബന്ധന. എന്നാൽ റബ്ബിനെ കുറിച്ചുള്ള ഭയത്താൽ അല്ലാതെ ഒരാൾ തൗബ ചെയ്തു, ഒരാൾ തെറ്റ് അവസാനിപ്പിച്ചു എന്ന് സങ്കല്പിക്കുക, തെറ്റ് അവസാനിപ്പിച്ചു. ഉദാഹരണത്തിന്, ഒരാൾ എന്തെങ്കിലും ഒരു ഫാഹിഷത്തിൽ വൃത്തികേട് ചെയ്യുന്ന ആളാണ്, പക്ഷെ അയാൾ പേടിക്കുകയാണ് ഇനി ഇത് ചെയ്താൽ ചിലപ്പോൾ ആളുകൾ അറിയും, തന്റെ ദുനിയാവിലെ സ്ഥാനമാനങ്ങൾ ഇടിഞ്ഞുപോകും, ആളുകൾക്കിടയിൽ ഞാൻ വഷളാകും. ആ വിചാരത്തുകൊണ്ട് ഒരുവൻ തെറ്റ് അവസാനിപ്പിച്ചാൽ ശരിയാണ്, അവൻ ഇനി അവൻ തിന്മയുടെ കുറ്റം അവന് രേഖപ്പെടുത്തപ്പെടുന്നില്ല, ചെയ്താലല്ലേ അവന് രേഖപ്പെടുത്തപ്പെടുകയുള്ളൂ. പക്ഷേ കഴിഞ്ഞുപോയത് പൊറുക്കപ്പെടുകയില്ല, കഴിഞ്ഞുപോയത് പൊറുക്കപ്പെടുകയില്ല. മറിച്ച് തൗബ ചെയ്യേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമായിരിക്കണം അവൻ അതിലേക്ക് നയിക്കേണ്ടത്. ശരിയാണ്, അതിന്റെ കൂടെ അതിന്റെ ഫലമായുള്ള സൽഫലങ്ങൾ ഒരാൾക്ക് പ്രതീക്ഷിക്കാം. നന്മ ചെയ്താൽ അള്ളാഹു, ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് സൽപേര് നൽകും, അതതിന്റെ ഫലമാണ്. അള്ളാഹു അത് മുഅ്മിനുകൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവനെ നയിക്കേണ്ടത് ഇഖ്ലാസ് ആയിരിക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമായിരിക്കണം. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന, തിന്മ അവസാനിപ്പിച്ചുകൊണ്ടായിരിക്കണം ഒരാൾ തൗബ ചെയ്യുന്നത്. ഏത് തിന്മയിൽ നിന്നാണ് അവൻ തൗബ ചെയ്യുന്നത് അത് അവൻ അവസാനിപ്പിക്കണം. ആ തിന്മ ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾക്ക് അയാൾ തൗബ ചെയ്യുന്നു എന്ന് പറയാൻ കഴിയില്ല. നോക്കണം, ഞാൻ തൗബയുടെ നിബന്ധനയാണ് പറയുന്നത്. തൗബയും ഇസ്തിഗ്ഫാറും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞു. തൗബയുടെ നിബന്ധന എന്താ? ഒരാൾ ഏത് തിന്മയിൽ നിന്നാണോ തൗബ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കെ അയാൾക്ക് തൗബയില്ല, അത് അവസാനിപ്പിച്ചിട്ടാണ്, ചെയ്യാത്ത അവസ്ഥയിലാണ് അയാൾ തൗബ ചെയ്യേണ്ടത്. മൂന്നാമത്തെ നിബന്ധന, അയാൾക്ക് ചെയ്തുപോയ തെറ്റിൽ ഖേദമുണ്ടാകണം. തെറ്റുകളെ കുറിച്ച് ഓർത്ത് അയാൾക്ക് ഖേദമുണ്ടാകണം. അതിന്റെ അടയാളമാണെന്ത്? ഖേദമുണ്ട് എന്നതിന്റെ അടയാളമാണെന്ത്? ആ തിന്മയിലേക്ക് തിരിച്ചു പോവുക എന്നതിന് അയാൾ വെറുക്കുന്നു എന്ന്. തിന്മയിലേക്ക് തിരിച്ചു പോകുന്നതിനോട് അയാൾക്ക് വെറുപ്പുണ്ടാകും എന്നത് ഖേദത്തിന്റെ അടയാളമാണ്. എന്നാൽ സഹോദരങ്ങൾ, ഒരുവന് ഖേദമില്ല എന്നതിന്റെ അടയാളമാണെന്ത്? ഒരാൾ തന്റെ തിന്മകളെ കുറിച്ച് ആലോചിച്ചാൽ അവന് മനസ്സിൽ തോന്നുകയാണ്, അല്ലെങ്കിൽ അവൻ പറയാണ്, ഓ എന്ത് സുന്ദരമായ നാളുകളായിരുന്നു അത്, എത്ര മനോഹരമായ ഒരു കാലമായിരുന്നു അത് എന്നാണ് അവൻ തന്റെ തോന്നിവാസത്തിന്റെ കാലത്തെ കുറിച്ച് പറയുന്നതെങ്കിൽ, ചിന്തിക്കുന്നതെങ്കിൽ അവന്റെ തൗബ ശരിയായിട്ടില്ല. കാരണം അതിൽ ഖേദമില്ല, അത് മനോഹരമായ ഒരു കാലമായിരുന്നു എന്ന് ഒരാൾ പറയാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. മറിച്ച് ആ ചെയ്തു പോയതിൽ അവന് ഖേദം വേണം, മനസ്സിൽ അവൻ അതിനെ താലോലിക്കാൻ പാടില്ല. അത് തൗബ ശരിയായിട്ടില്ല അങ്ങനെയാണെങ്കിൽ. അയ്യാദുബില്ല. നാലാമത്തെ നിബന്ധന സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുകയാണ്, ആ തിന്മയിലേക്ക് ഇനി തിരിച്ചു പോവുകയില്ല എന്ന അസ്മവന് വേണം, നിശ്ചയദാർഢ്യം അവന് വേണം. ഇവിടെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, പണ്ഡിതന്മാർ എന്തു പറഞ്ഞില്ല? ആ തിന്മയിലേക്ക് അവൻ ഭാവിയിൽ തിരിച്ചു പോകരുത് എന്നല്ല പറഞ്ഞത്. ഭാവിയിൽ അവൻ ആ തിന്മ ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. പിന്നെ തിന്മയിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെയായിരിക്കണം അവൻ തൗബ ചെയ്യേണ്ടത്. ശരി, എന്നിട്ട് പിൽക്കാലത്ത് അവൻ വീണ്ടും ഈ സത്യസന്ധമായി തൗബ ചെയ്തതിനു ശേഷം ആ തിന്മയിൽ വീണുപോയാൽ, വീണ്ടും ആ തിന്മയിൽ വീണുപോയാൽ അത് പുതിയൊരു തിന്മയാണ്. കഴിഞ്ഞ തൗബ അതുകൊണ്ട് ബാത്തിലായി പോവുകയില്ല. മനസ്സിലായോ? കഴിഞ്ഞ തൗബ അതുകൊണ്ട് ബാത്തിലായി പോവുകയില്ല. കാരണം ആ തൗബ ചെയ്യുമ്പോൾ അവന് കുറച്ച് നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു, പക്ഷെ പിന്നെ വീണ്ടും പിശാചിന്റെ പ്രേരണ കൊണ്ട്, അവന്റെ ഈമാനിന്റെ ദൗർബല്യം കൊണ്ട് വീണ്ടും തിന്മയിൽ വീണുപോയി. എന്താണ് സഹോദര നീ ചെയ്യേണ്ടത്? വീണ്ടും തൗബ ചെയ്യണം. വീണ്ടും ഇതേ ഷർത്തുകൾ പാലിച്ച് നീ തൗബ ചെയ്യണം. എത്ര കാലം വരെ? മുൻഗാമികളിൽ ഒരാളോട് ചിലർ ചോദിച്ചെന്നാണ്, എത്ര കാലം? അദ്ദേഹം പറഞ്ഞു, പിശാചിനെ നീ നിരാശനാക്കുന്നത് വരേക്കും. കാരണം അള്ളാഹുവിനോട് പിശാജ് അവൻ പരാജയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? അള്ളാഹു തൗബയുടെ വാതിൽ തുറന്നിട്ടുണ്ട് എന്നത്. പിശാജ് പഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, അള്ളാഹു പൊറുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹു തൗബ സ്വീകരിക്കും, അവൻ മാപ്പ് തന്നുകൊണ്ടേയിരിക്കും, അവൻ പൊറുക്കും. അത് ശൈത്താന് സഹിക്കാൻ സാധിക്കാത്ത, അവൻ പരാജിതനാകുന്ന മേഖലയാണ് ഇത്, തൗബ എന്നത്. ശൈത്താനെ പരാജയപ്പെടുത്തണോ ഈ നിബന്ധനകൾ പാലിച്ച് നീ അള്ളാഹുവിനോട് തൗബ ചെയ്യുക. ഇതാണ് നാലാമത്തെ നിബന്ധന. അഞ്ചാമത്തെ നിബന്ധന സഹോദരങ്ങളെ എന്താണത്? തൗബ അതിന്റെ വഖ്തിലായിരിക്കണം എന്നതാണ്. തൗബക്കൊരു സമയമുണ്ട്, ആ സമയം കടന്നാൽ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. ഏതാണ് സമയം? ആ സമയം രണ്ടു രൂപത്തിലുണ്ട്. ആ സമയം രണ്ടു രൂപത്തിലുണ്ട്. ഒന്ന് ആമമായ സമയം, അതായത് അതിൽ എല്ലാവരും ഒരുപോലെയാണ്, അത് പൊതുവാണ്, പൊതുവായൊരു സമയമാണ്. രണ്ടാമത്തത് ഖാസായി ഓരോരുത്തർക്കും വേറെ വേറെ വരുന്ന സമയം. ഒന്ന് ആം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ആ സമയമുണ്ട്, അതായത് ആ കാലത്ത് ജീവിക്കുന്ന എല്ലാവർക്കും. അതെന്താ? സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ പിന്നെ തൗബയില്ല, അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല. അത് നമുക്കറിയാം. അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ധാരാളം കാലമുണ്ട്, കാരണം അന്ത്യനാളിന് അതിനു മുൻപ് നടക്കേണ്ട ധാരാളം ലക്ഷണങ്ങൾ ഇനിയും വന്നു ചേർന്നിട്ടില്ല. മനസ്സിലായില്ലേ? അന്ത്യനാളിന്റെ പല ലക്ഷണങ്ങളും ഇനിയും വന്നിട്ടില്ല. വന്ന ലക്ഷണങ്ങളുണ്ട്, ശരിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടു എന്നത് അന്ത്യനാളിന്റെ ലക്ഷണമാണ്. പക്ഷേ ധാരാളം ലക്ഷണങ്ങൾ ഇനി വരാനുണ്ട്, അത് വന്നിട്ടില്ല. അതുകൊണ്ട് അന്ത്യനാളിനോട് വളരെ അടുത്തിട്ടല്ല നമ്മളുള്ളത്. വളരെ അടുത്തിട്ടല്ല ഉള്ളത്. ശരിയാണ്, ലോകത്തിന്റെ മുഴുവൻ കണക്കെടുത്താൽ നമ്മൾ അടുത്തിട്ടാണ് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാനും ഖിയാമത്ത് നാളും ഇതാ ഇങ്ങനെയാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അവിടുന്ന് തന്റെ അടുത്തടുത്ത വിരലുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ശരിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്. എന്നാൽ ധാരാളം ലക്ഷണങ്ങൾ വരാനുണ്ട്. ഇതാണ് ആമമായ ഒരു സമയം. ഇനി ഖാസായ സമയം എന്താണ് സഹോദരങ്ങൾ? അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. ഓരോ ഒരേ സമയമല്ല, റൂഹ് തൊണ്ടക്കുടിയിലെത്തുക എന്നതാണ് ആ സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദ് മാ ലം യുഗർഗിർ. അള്ളാഹു ഒരു അടിമയുടെ തൗബ സ്വീകരിക്കും അവന്റെ റൂഹ് തൊണ്ടക്കുടിയിലെത്തുന്നത് വരെ. ഗർഗറത്തിന്റെ ഹാലെത്തുക, ഒരാളത് മലക്കുൽ മൗത്തിനെ കാണുകയാണ്, തന്റെ മരണം അയാൾ ഉറപ്പിച്ചു, മരണം ഉറപ്പിച്ചു. ഗർഗറത്തിന്റെ സമയത്തെത്തിയാൽ പിന്നെ തൗബയില്ല. ഇവിടെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. എന്താണത്? ചിലർ പറഞ്ഞു മരണമുറപ്പാവുക എന്നതാണല്ലോ ഇവിടുത്തെ ഉദ്ദേശം, മരണമുറപ്പായ പിന്നെ തൗബയില്ല എന്നാണല്ലോ. ഇപ്പൊ ചിലർ പറഞ്ഞു മരണം ഒരാൾ ഉറപ്പിച്ചു, റൂഹ് തൊണ്ടക്കുടിയിലെത്തിയിട്ടില്ല, പക്ഷെ മരണം ഉറപ്പിച്ചു. ഏതുപോലെ? ഒരാൾക്ക് ദിവസങ്ങൾ എണ്ണപ്പെട്ട രൂപത്തിൽ ഉള്ള അങ്ങേയറ്റം മാരകമായ രോഗം എന്തെങ്കിലും ബാധിച്ചു, വലയാദുബില്ലാ, അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ, അങ്ങനെയുള്ള രോഗം, ഉദാഹരണത്തിന് ആധുനിക കാലത്ത് വളരെ അപകട നിലയിലെത്തിയ ക്യാൻസർ പോലെയുള്ള രോഗം, അങ്ങനത്തെ ഒരാൾക്ക് എത്തിയാൽ അയാളുടെ തൗബ സ്വീകരിക്കപ്പെടുമോ? ചിലർ പറഞ്ഞു ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന്, കാരണം അയാൾ ഉറപ്പിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അല്ല, മറിച്ച് യഥാർത്ഥത്തിൽ റൂഹ് തൊണ്ടക്കുഴിയിലെത്തണം, മരണം കൺമുന്നിലെത്തുന്ന സമയം ആകണം, എങ്കിൽ മാത്രമേ തൗബ തടയപ്പെടുകയുള്ളൂ എന്ന്. ഈ രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. മാരകമായ രോഗങ്ങൾ വന്നാൽ ഒരാളുടെ തൗബയുടെ വാതിൽ അടക്കപ്പെടുകയില്ല, മറിച്ച് റൂഹ് തൊണ്ടക്കുഴിയിലെത്തണം, എന്നാൽ മാത്രമേ തൗബയുടെ വാതിൽ അടക്കപ്പെടുകയുള്ളൂ എന്നതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. തൗബ സഹോദരങ്ങൾ ഒരു നിമിഷം വൈകിപ്പിക്കരുത്. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ മുഅ്മിനുകളെ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക വിജയിക്കുവാൻ വേണ്ടി എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ തൗബയുടെ അഞ്ച് ഷർത്തുകളാണ് പറഞ്ഞത്. അഞ്ചാമത്തെ ഷർത്ത് അത് അതിന്റെ വക്തിലായിരിക്കണം എന്നതാണ്. അതിന്റെ സമയത്ത് ചെയ്താൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇനി ഇത് ഈ അഞ്ച് ഷർത്തുകൾ തെറ്റ് നമ്മളും റബ്ബും തമ്മിൽ ഉള്ളതാണെങ്കിലാണ്, നാമും നമ്മുടെ റബ്ബും തമ്മിലുള്ളതാണ് എങ്കിലാണ്. എന്നാൽ സഹോദരങ്ങളെ, അത് പടപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യം കൂടി അതിലുണ്ടെങ്കിൽ, ആളുകളെ നമ്മൾ വല്ലവരെയും ദ്രോഹിക്കുകയോ അവരുടെ പണം കട്ടെടുക്കുകയോ പിടിച്ചുപറിക്കുകയോ വഞ്ചിക്കുകയോ അടിക്കുകയോ അങ്ങനെ ജനങ്ങളോട് ഏതെങ്കിലും നിലക്ക് ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള തൗബക്ക് നിബന്ധനകൾ, അതിലൊരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? അതിന് ഈ അഞ്ച് ഷർത്തുകളുടെ കൂടെ ആറാമതായ ഒരു ഷർത്തും കൂടിയുണ്ട്. ചില ആളുകൾക്ക് ഇങ്ങനെ ആറാമത്തെ ഷർത്ത് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ, ഈ അഞ്ച് ഷർത്ത് ഓർമ്മ ഉണ്ടാവില്ല. നീ അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക മാത്രം പോരാ, ഈ പറഞ്ഞ അഞ്ച് ഷർത്തുകൾ മുമ്പേ വേണ്ടതുണ്ട്. എന്നാൽ ഈ ആറാമത്തെ ഷർത്ത് അത് പ്രധാനപ്പെട്ടതാണ്. എന്താണ് സഹോദരങ്ങളെ അത്? അതായത് അവരുടെ ഹക്ക് അവർക്ക് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക. ഉദാഹരണത്തിന്, തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന കാര്യമാണ്, ഒരാൾ മറ്റൊരാളിൽ നിന്ന് ഭൂമിയോ മറ്റോ തട്ടിയെടുത്തു, എന്തുവേണം? ഈ അഞ്ച് ഷർത്തുകളുടെ കൂടെ തട്ടിപ്പറിച്ചെടുത്ത വഞ്ചിച്ചെടുത്ത ഭൂമി അയാൾക്ക് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ സമ്പത്ത് അയാൾക്ക് നിന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കട്ടെടുത്തിട്ടുണ്ട്, തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അവർ പറയുകയാണ് വേണ്ടതില്ല, പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് മതിയാകും. ഒന്നുകിൽ അത് കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ആ സംഗതി നശിച്ചുപോയി എങ്കിൽ അത് അവർക്ക് അവർ അത് പൊരുത്തപ്പെട്ടാൽ മതിയാകും. ഇനി നമ്മൾ ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചെടുത്ത ആൾ മരിച്ചുപോയി എങ്കിൽ ആളുടെ അനന്തരാവകാശികൾക്ക് അത് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഒരു നിലക്കും ആളെ കിട്ടാനില്ല, ഒരു വഴിയിൽ ആളെയോ ആളുടെ അനന്തരാവകാശിയോ കണ്ടുമുട്ടാനെങ്കിൽ ആ ആൾക്ക് പ്രതിഫലം കിട്ടാനുള്ള നിയ്യത്തിൽ ആ സംഗതി ദാനം ചെയ്യേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, വേറെ ചില തെറ്റുകൾ ഉണ്ടാകും. മർദ്ദിക്കുക, അടിക്കുക പോലെയുള്ളത് അയാളോട് എന്നെ തിരിച്ചടിച്ചോളൂ പോയി പറയണം, പൊരുത്തപ്പെടണം, ഇനി ആൾ വേണ്ട പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരി. ഇനി അല്ലെങ്കിൽ സഹോദരങ്ങളെ, മറ്റു ചില കാര്യങ്ങൾ, ഇപ്പോ ആളുകളെ കുറിച്ച് ദുരാരോപണമോ അല്ലെങ്കിൽ ഗീബത്തോ മറ്റോ പറയുക, ചീത്ത പറയുക പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ അവരതറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരോട് പോയി മാപ്പ് ചോദിക്കേണ്ടതുണ്ട്. അവരതറിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നാൽ അവരതറിഞ്ഞിട്ടില്ല, നമ്മളൊരാളെ കുറിച്ച് പറഞ്ഞത് അയാൾ അറിഞ്ഞിട്ടില്ല, അയാൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ അതിൽ മസ്ലഹത്ത് പരിഗണിക്കണം. അതായത് അയാളോട് പോയി പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം കൂടുതൽ ഗുരുതരമാകാനാണ് സാധ്യത, അയാൾക്ക് ഉറപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്, ബന്ധം വഷളാകാൻ സാധ്യതയുണ്ട് എങ്കിൽ അയാളോട് നേരിട്ട് പോയി പറയേണ്ടതില്ല. ഒരാളോട് പോയിട്ട് ഇന്ന എന്ന വൃത്തിയോടൊക്കെ ഞാൻ നിങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉദ്ദേശിച്ച സൽഫലമായിരിക്കുകയല്ല ഉണ്ടാകുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുക. അതുപോലെ അയാളെ കുറിച്ച് മോശമായത് പറഞ്ഞതുപോലെ നല്ലത് പറയുക, ഇതാണ് അതിനുള്ള പരിഹാരം. അപ്പൊ ഈ ആറാമത്തെ ഷർത്ത് തൗബയുടെ ആളുകളുമായുള്ള ഹക്കാണെങ്കിൽ ഈ ഒരു നിബന്ധന കൂടി ഇതിൽ ഉണ്ട്. ഇത് നോക്കൂ, ഷേഖുൽ ഇസ്ലാം റഹിമഹുള്ള അദ്ദേഹം പറയുന്നത് അടുത്തത് ഇസ്തിഗ്ഫാറാണ്. അൽ ഇസ്തിഗ്ഫാറു ബിഗൈരി തൗബ, തൗബ ഇല്ലാതെ ഇസ്തിഗ്ഫാർ നടത്തുക എന്നതാണ്. ഫഇന്ന അല്ലാഹു തആല ഖദ് യഗ്ഫിറു ലഹു ഇജാബത്തൻ ലിദുആഇഹി വഇൻ ലം യതുബ്. കാരണം ചിലപ്പോൾ അയാൾക്ക് അള്ളാഹു അയാളുടെ ദുആക്ക് ഫലമായി പുറത്തു കൊടുക്കുന്നതാണ്. വഇൻ ലം യതുബ്, തൗബ ചെയ്തില്ലെങ്കിലും ഇസ്തിഗ്ഫാറിന്റെ ഫലമായി പുറത്തു കൊടുക്കുന്നതാണ്. എന്താണ് സഹോദരങ്ങളെ അതുകൊണ്ടുള്ള ഉദ്ദേശം, എന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപമോചനം തേടുക എന്നതാണ് അതിന്റെ അർത്ഥം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും, തൗബ വേറെ, ഇസ്തിഗ്ഫാർ വേറെ. എന്താണ് ഇത് തമ്മിൽ വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണ്? കാരണം അതിൽ വ്യത്യാസപ്പെടുന്ന ചില വശങ്ങൾ ഞാൻ പറയാം. ഒന്ന്, തൗബക്ക് സമയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്തിഗ്ഫാറിന് സമയമില്ല, അതുകൊണ്ടാണ് മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ എടുത്താൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? എന്നാ മരിച്ച ആൾക്ക് വേണ്ടി തൗബ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേസമയം മരിച്ച ആൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താം. ഇസ്തഗ്ഫിറു ലി അഖീകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അയാളുടെ തൗബ അതിന്റെ സമയം കഴിഞ്ഞുപോയി. അതുപോലെ തന്നെയാണ് വേറെ വ്യത്യാസപ്പെടുന്ന മറ്റൊരു വശം, തൗബ പ്രവർത്തിച്ച ആള് തന്നെ ചെയ്യണം. ജീവിച്ചിരിക്കും, മരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ജീവിച്ചിരിക്കെ തന്നെ വേറൊരാൾക്കൂടി ഇസ്തിഗ്ഫാർ നമുക്ക് നടത്താം. മലായികത്തെ നമുക്ക് കൂടി ഇസ്തിഗ്ഫാർ നടത്തുന്നു എന്നല്ലേ, തൗബ ചെയ്യുമോ? ഇല്ല. മാതാപിതാക്കൾക്ക് കൂടി ഇസ്തിഗ്ഫാർ നടത്താം, അള്ളാഹുവിനോട് പാപമോചനം തേടാം, അവർക്ക് കൂടി തൗബ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇസ്തിഗ്ഫാർ അവർക്ക് വേണ്ടി നടത്താം. അപ്പൊ ഇത് അത് തമ്മിലുള്ള വ്യത്യാസമാണ്. തൗബയില്ലാതെ ഇസ്തിഗ്ഫാർ പ്രയോജനപ്പെടുമോ, തൗബയില്ലാതെ ഇസ്തിഗ്ഫാർ പ്രയോജനപ്പെടുമോ എന്നൊരു മസാലയുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഷെയ്ഖുൽ സാഹിബ് ഇവിടെ പറഞ്ഞു ചിലപ്പോൾ പ്രയോജനപ്പെടുമെന്ന്. എങ്ങനെയാണത്? അതായത് ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നു, തെറ്റ് ചെയ്തിട്ട് അയാൾക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ ഈ തെറ്റ് വീണ്ടും ചെയ്യുമെന്ന്. ഉദാഹരണത്തിന് ഒരാൾ സിഗരറ്റ് വലിക്കുക, സിഗരറ്റ് വലിക്കുക ഹറാമാണ്, യാതൊരു സംശയമില്ല, അത് ഖബീഹാണ്, വൃത്തികേട്, ഹറാമാണ്. ഒരാൾ വലിച്ചു, വലിച്ചു കഴിഞ്ഞിട്ട് ഇവൻ അറിയാം ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞും വലിക്കും, പക്ഷെ വലിച്ചിട്ട് അവൻ പറയണം അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ അവനത് പ്രയോജനപ്പെടുമോ ഇല്ലേ? അവിടെ സഹോദരങ്ങളെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. കാരണം ഈ ഇസ്തിഗ്ഫാർ അത് രണ്ടാമതൊരു നിലക്കാണ് വരിക. ഒന്ന്, തെറ്റ് ചെയ്ത ആളല്ലാതെ വേറൊരാളെ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലായിക്കച്ചി നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നു, മരിച്ച ആൾക്കു വേണ്ടി നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുന്നു, അത് സഹോദരങ്ങളെ പ്രയോജനം ചെയ്യും. അയാൾ തൗബ ചെയ്തിട്ടില്ലെങ്കിലും പ്രയോജനം ചെയ്യും. കാരണം അള്ളാഹു നമ്മളോട് പറഞ്ഞ കാര്യമാണ് ശറായിൽ ചെയ്യാൻ, മരിച്ച ആൾക്കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. പ്രയോജനമില്ലാത്തൊരു കാര്യം അള്ളാഹു കൽപ്പിക്കുകയില്ല. അതുകൊണ്ട് തൗബയില്ലാതെ ഇസ്തിഗ്ഫാർ പ്രയോജനപ്പെടും. എങ്ങനെ? തെറ്റെയ്ത ആളല്ല, വേറൊരാളാണ് ചെയ്യുന്നതെങ്കിൽ. മനസ്സിലാവും, വേറൊരാൾക്കാണ് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുന്നതെങ്കിൽ, തെറ്റ് ചെയ്ത ആളല്ല വേറൊരാളാണ് ഇസ്തിഗ്ഫാർ നടത്തുന്നതെങ്കിൽ ഇസ്തിഗ്ഫാർ പ്രയോജനപ്പെടും തൗബയില്ലാതെ. മനസ്സിലായോ? തൗബയില്ലാതെ ഇസ്തിഗ്ഫാർ പ്രയോജനപ്പെടും. പക്ഷെ അവനവൻ തന്നെയാണെങ്കിലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിയറ്റ് വലിച്ചാളുടെ ഇസ്തിഗ്ഫാർ പോലെ അത് പ്രയോജനപ്പെടുപോയില്ലേ? ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് പ്രയോജനപ്പെടുകയില്ല. പ്രയോജനപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഇവൻ ഈ വലിച്ചിട്ട് പറയുന്ന അസ്തഗ്ഫിറുള്ള ദയാഇലാണ്, ഒരു കാര്യമില്ലാതെ ഇങ്ങനെ വായുവിൽ ലയിച്ചു പോവുകയാണ് അഭിപ്രായ പ്രകാരം. രണ്ടാമത്തെ അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അവൻ ആ പറഞ്ഞ ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോടുള്ള ഒരു ഭയം കൊണ്ടാണെങ്കിൽ, അവനറിയാം കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും സംഭവിക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അവന്റെ ഉള്ളിലുണ്ട്, എന്നാൽ ഇതിനോടുള്ള ആഗ്രഹം കൊണ്ട് അവന്റെ മനസ്സിൽ ചാഞ്ചാട്ടവും കൊണ്ട് ഹൃദയത്തിന് അത്ര ഉറപ്പ് വരാം. ഷഹവത്തിന്റെ മുന്നിൽ അവൻ ദുർബലനായി പോകുന്നു, അവന്റെ ആഗ്രഹത്തിന്റെ മുന്നിൽ ദുർബലനായി പോകുന്നു. എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അവനുണ്ട്, ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ പറയുന്നത് എങ്കിൽ അസ്തഗ്ഫിറുള്ളാ എന്ന വാക്ക് അവന് പ്രയോജനപ്പെടും, പ്രയോജനമില്ലാതെ പോവുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു ഭയവുമില്ല, വെറുതെ കദ്ദാബിന്റെ അസ്തഗ്ഫിറുള്ളാണ് അവൻ പറയുന്നത്, പേടിയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ആവുകൊണ്ട് പറയുകയാണ്, മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തോടെയല്ല അവൻ പറയുന്നത്, വെറുതെ പറയുകയാണ്. ആ അസ്തഗ്ഫിറുള്ളാ അത് കദ്ദാബിന്റെ ഇസ്തിഗ്ഫാറാണ്, അവന് പ്രയോജനപ്പെടുകയില്ല. എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തോടെയാണ് അവൻ പറഞ്ഞതെങ്കിൽ അവനറിയാം ഇനിയും വീണുപോകും, അതിനവന് സാധിക്കുന്നില്ല, റബ്ബിനെ പേടിയുമുണ്ട് എങ്കിൽ ആ അസ്തഗ്ഫിറുള്ളാ തൗബ ഇല്ലെങ്കിലും അത് പ്രയോജനപ്പെടും, അത് പാഴായി പോവുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഷൈഖുൽ ഇസ്ലാം ഇവിടെ പറഞ്ഞത്, ഫഇന്നല്ലാഹു തആല ഖദ് യഗ്ഫിറു ലഹു ഇജാബത ലിദുആഇഹി. ഒരു പക്ഷെ അള്ളാഹു അവന് പുറത്തു കൊടുത്തേക്കും അവന്റെ ആ തേട്ടത്തിന്റെ ദുആക്ക് ഉത്തരം നൽകുന്ന റബ്ബിനോടുള്ള ഇസ്തിഗ്ഫാറിന്റെ വാക്ക്, അതിന്റെ ഫലമായി അള്ളാഹു അവന് ഉത്തരം നൽകിയേക്കാം. വഇല്ലം യതുബ്, അവൻ തൗബ ചെയ്തില്ലെങ്കിലും. എന്നാൽ രണ്ടും തൗബയും ഇസ്തിഗ്ഫാറും ഒരുമിച്ചുണ്ടാവുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം, പൂർണ്ണത അതാണ്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. റബ്ബിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യുന്ന, അവരോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന മുഅ്മിനുകളിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വല്ലാഹു അഅലം, വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.